ദൈവത്തിന് മഹത്വം. എന്റെ പേര് ബിൽസി. ഇന്ന് ജനുവരി മാസം 15-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 36-ും 37-ും അധ്യായങ്ങൾ വായിക്കുന്നു. ഏദോം എന്ന യേശാവിന്റെ വംശപാരമ്പര്യമാവിധം. യേശാവ് ഹിത്തിനായ ഏലോന്റെ മകൾ ആദ, ഹിവ്യനായ സിബിയോന്റെ മകളായ അനയുടെ മകൾ ഒഹോലിബാമ എന്നീ കനാനികന്യകമാരെയും ഇസ്മയേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ പാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദ യേശാവിന് ഏലിഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രയുവേലിനെ പ്രസവിച്ചു. ഒഹോലിബാമ യയൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ യേശാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ യേശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന് സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. അങ്ങനെ ഏദോം എന്നു പേരുള്ള യേശാവ് സെയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സെയീർ പർവ്വതത്തിലുള്ള ഏദോമിയരുടെ പിതാവായ യേശാവിന്റെ വംശപാരമ്പര്യമാവിത്. യേശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: യേശാവിന്റെ ഭാര്യയായ ആദയുടെ മകൻ ഏലിഫാസ്, യേശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രയുവേൽ, ഏലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗദാം, ഖെനസ്. തിമ്ന എന്നവൾ യേശാവിന്റെ മകനായ ഏലിഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ ഏലിഫാസിന് അമാലൈക്കിനെ പ്രസവിച്ചു. ഇവർ യേശാവിന്റെ ഭാര്യയായ ആദിയുടെ പുത്രന്മാർ. രയുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. ഇവർ യേശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. സിബിയോന്റെ മകളായ അനയുടെ മകൾ ഒഹോലിബാമ എന്ന യേശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ, അവൾ യേശാവിന് യയൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. യേശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ, യേശാവിന്റെ ആദ്യജാതൻ ഏലിഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ദാം പ്രഭു, അമാലേക് പ്രഭു. ഇവർ ഏതും ദേശത്ത് ഏലിഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദിയുടെ പുത്രന്മാർ. യേശാവിന്റെ മകനായ രയുവേലിന്റെ പുത്രന്മാർ ആരെന്നാൽ, നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ പ്രഭു. ഇവർ ഏതും ദേശത്ത് രയുവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ യേശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. യേശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയുടെ പുത്രന്മാർ ആരെന്നാൽ, യയൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനയുടെ മകളായി യേശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള യേശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു. ഹോരിനായ സെയീറിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ, ലോധ, ശോഭ, സിബിയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സെയീറിന്റെ പുത്രന്മാരായ ഹോരിയ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ, അൽവാൻ, മാനഹത്ത്, ഏബാ, ഷെപ്പോ, ഓന. സിബിയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബിയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹോലിബാമയുമായിരുന്നു. ദീശോന്റെ പുത്രന്മാർ ആരെന്നാൽ, ഹെംദാൻ, യസ്ബാൻ, ഇത്രാൻ, കെറാൻ. യസേരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സവാൻ, അക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും ആരാനും ആയിരുന്നു. ഹോരി പ്രഭുക്കന്മാർ ആരെന്നാൽ, ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സിബിയാൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, യസാർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സെയീർ ദേശത്തുമാ ഹോരി പ്രഭുക്കന്മാർ ആകുന്നു. ഇസ്രയേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പ് ഏതോം ദേശത്തുമാണ് രാജാക്കന്മാർ ആരെന്നാൽ, ബെയോറിന്റെ പുത്രനായ ബേല ഏതോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി. ഹൂഷാം മരിച്ച ശേഷം മോബാബ് സമഭൂമിയിൽ വെച്ച് മിദ്യാനെ തോൽപ്പിച്ച ബദദിന്റെ മകൻ ഹദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദ് മരിച്ച ശേഷം മസ്രേക്കാരൻ സംള അവന് പകരം രാജാവായി. സമ്മ മരിച്ച ശേഷം നദീതീരത്തുള്ള രഹബൂത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൻ ഹാനാൻ അവന് പകരം രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽ ഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പാവു എന്ന് പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹേതബേൽ എന്ന് പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകൾ ആയിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേരുപേരായും ഏശാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാവിത്: തിമ്ന പ്രഭു, അൽവ പ്രഭു, യഥേത്ത് പ്രഭു, ഒഹോലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിസ്ബാർ പ്രഭു, മഗ്ദിയൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏതോമിൽ പ്രഭുക്കന്മാരാകുന്നു. ഏതോമിരുടെ പിതാവ് ഏശാവ് തന്നെ. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോടുകൂടി ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസെഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളു. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ് അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ട് തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഇസ്രയേൽ യോസഫിനോട്, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആട് മേയിക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവനോട്, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിലെത്തി. അവൻ വെളിപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ട് നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിന് അവൻ, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. അവർ എവിടെ ആട് മേയിക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോകുക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോദാനിൽ വെച്ച് കണ്ടു. അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പ് അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. രൂബേൻ അത് കേട്ടിട്ട്, നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീൻ എന്ന് പറഞ്ഞു. യോസെഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി ഗിലയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായിലിയരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം? വരുവീൻ, നാം അവനെ ഇസ്മായേല്യർക്ക് വിൽക്കുക, നാം അവന്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. മിദ്യാനി കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിൽ ഇല്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു. ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മൂക്കി. അവർ നിലയെങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയല്ലയോ എന്ന് നോക്കേണം എന്ന് പറഞ്ഞു. അവൻ അത് തിരിച്ചറിഞ്ഞു. ഇത് എന്റെ മകന്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടിശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫറിന് വിറ്റു. മത്തായി സുവിശേഷം 12 അധ്യായം 1 വാക്യം മുതൽ 21 വാക്യം വരെ വായിക്കുന്നു. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശവത്തിന് കർത്താവാകുന്നു. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശവത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഒരുത്തിന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശവത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ! ആകയാൽ ശവത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട്, കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും, അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വായന ഉൽപ്പത്തി പുസ്തകം 36 37 അധ്യായവും മത്തായി സുവിശേഷം 12 അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളായിരുന്നല്ലോ. ഒരു ചിന്ത നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി ദൈവവചനത്തിൽ നിന്ന് പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. മത്തായി സുവിശേഷം 12 അധ്യായം അതിന്റെ 18 വാക്യത്തിൽ നാം യേശുവിൽ നിവൃത്തിയായ യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചന വാക്ക് മത്തായി ഉദ്ധരിച്ച് പറയുന്നത് നാം ഇപ്രകാരം വായിക്കുന്നു. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ത്രിത്വത്തിൽ രണ്ടാമനായ യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അവന്റെ മേലുണ്ടായതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ ഹിതം ചെയ്യുവാൻ കടന്നു വരുന്നു എന്ന് തിരുവചനത്തിന് നിവൃത്തിയായി ഇന്നേക്കാ 2000 വർഷം മുമ്പ് അവൻ ഈ ലോകത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു അവൻ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് കയറിയപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. എന്നാൽ അതിന്റെ രണ്ടാം ഭാഗത്തു നിന്ന് ഇപ്രകാരം വായിക്കുന്നു, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. യേശുവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വിഷയമായിരുന്നു സ്നാനം. ദൈവപുത്രനായിരിക്കെ അവൻ സ്നാനമേൽക്കുവാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. എന്നാൽ യോർദാനിൽ കടന്നു വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ അവനെ തടുക്കുവാൻ നോക്കിയപ്പോൾ, അല്ല, ഇങ്ങനെ ദൈവത്തിന് സകല നീതിയും നിവൃത്തിയാകട്ടെ എന്ന് പറഞ്ഞ് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെ നാം കാണുന്നു. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് അവന് മേൽ വരികയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഇമ്പമേറിയ ശബ്ദം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്നത് നാം വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്രിയരെ, ദൈവഹിതത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന് സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ശബ്ദമുണ്ടായത്, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അതത്ര ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തിന്റെ ഹിതം നിർവഹിപ്പാൻ ഇത്രത്തോളം തന്നെ തന്നെ താഴ്ത്തിയെങ്കിൽ അവന്റെ രക്തത്തിന്റെ വിലകളായ നാമും ദൈവഹിതത്തിനു വേണ്ടിയും ദൈവിക കൽപ്പനകൾക്ക് വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും നമ്മെ തന്നെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ വിളി കേൾപ്പാൻ കഴിയും, അതെ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.